സുപ്രഭാതം. ഇന്ന് മെയ് 6. വളരെ കാലം മനഃശാസ്ത്രം എന്നുള്ള മണ്ഡലം അടക്കി ഭരിച്ച ഒരു യഹൂദൻ ഇന്നത്തെ ദിവസമാണ് വിയന്നയിൽ ജനിച്ചത്. ഇയാളുടെ കീഴിൽ കുറെ കാലം സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ആശയതർക്കത്തിന്റെ പേരിൽ അടിച്ചു പിരിഞ്ഞ കാൾ യങ്ങിന്റെയും തത്വങ്ങളെ ഈ കൂട്ടത്തിൽ പേരിന് ഒന്ന് തൊട്ട് രുചിക്കാം. ആദ്യം അവരുടെ ഔദ്യോഗിക വശം, പിന്നെ എരിവും പുളിയും ഒക്കെ ചേർന്ന മറ്റേ വശത്തേലും ഒന്ന് പിടിക്കാം. സിഗ്മണ്ടിന്റെ പ്രമാണപ്രകാരം നമ്മുടെയൊക്കെ ഉള്ളിൽ ത്രിത്വമാണുള്ളത്. അത് ഓരോന്നും കണ്ടാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇദ്, ഐ ഡി, ഇദ്. ഇവന്റെ കാഴ്ചപ്പാട് വളരെ സരളമാണ്. സുഖം തേടുക, അത് നേടുക. ഉണ്ണിക്കുട്ട, പാൽ കുറച്ച് കഴിഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇപ്പൊ കിട്ടണം, അല്ലേ കിട്ടുന്നവരെ കരയും. രണ്ടാമത്തത് ഈഗോ. ഇത് കുതിരയാണേല് ഈഗോ കുതിരക്കാരനാണ്. ഉദാഹരണം പറഞ്ഞാല് ഈശ്വാസം തൽക്ഷണം വിടാനായി ഇത് പുറപ്പെടുമ്പോൾ ഈഗോ അതിനെ ഒന്ന് നിയന്ത്രിച്ച് ആൾക്കൂട്ടം ഇല്ലാത്ത ദിക്കിൽ ചെന്നിട്ട് നിർവഹിക്കും. സൂപ്പർ ഈഗോ, ഛേ, ഈശ്വാസം വിടാനേ പാടില്ല എന്നൊക്കെയുള്ള ഉത്തംഗമായ തത്വങ്ങളിൽ കഴിയുന്ന മനസ്സിന്റെ ഒരു ഭാഗം. സിഗ്മണ്ടിന്റെ തത്വചിന്താഗതിയിൽ സുരതത്തിനോടുള്ള കമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. എന്നാൽ കാൾ യങ്ങിന്റെ നോട്ടത്തിൽ സൈക്കോളജിക്കാർ അതിന് യങ്ങിയൻ സൈക്കോളജി എന്ന് വിളിക്കും. അതിൽ കാമവികാരത്തിന് അത്ര കണ്ട് പ്രാധാന്യമില്ല. എന്തോ ഒരു ജീവ തേജസ്സാണ് നമ്മെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഹിന്ദുമതം, ബുദ്ധമതം ഇവയിൽ നിന്നാണ് യങ്ങിയൻ മനഃശാസ്ത്രം ഉടലെടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു. കാരണം യങ് മതങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡ് നിരീശ്വരവാദിയായിരുന്നല്ലോ. ഒരിക്കൽ കാൾ യങ് ഒരു രോഗിയെ സൈക്കോ അനലൈസ് ചെയ്യുമ്പോൾ അയാൾ രാത്രിയിൽ ഒരു സ്വർണ്ണ വണ്ടനെ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞ ഉടനെ ജനാലയിൽ ഒരു സ്വർണ്ണ വണ്ട് വന്ന് ഇടിക്കാനിടയായി. അങ്ങനെയാണ് കാള് സിങ്ക്രോണസിറ്റി എന്ന പദത്തിന് ജന്മം കൊടുക്കുന്നത്. സിങ്ക്രോണസിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എളുപ്പത്തിൽ വർണ്ണിക്കാൻ ഇംഗ്ലീഷാണ് ഉത്തമം. ദ യൂണിവേഴ്സ് വിങ്കിങ് അറ്റ് യു. പ്രകൃതി നമ്മളെ കണ്ണ് ചിമ്മി കാണിക്കുന്നു, അതായത് ഗൗളി ചൊല്ലുന്ന പോലെ. 1930കളിൽ മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ നിലനിന്നിരുന്ന തത്വങ്ങളെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഫ്രോയിഡ് യാതൊരു വൈക്ലിബ്യവും ഇല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തിയുടെ മൂലകാരണം പുരുഷന്മാരാണെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, സ്ത്രീകളാണെങ്കിൽ എലക്ട്ര കോംപ്ലക്സ് ആകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ഉറുപ്പുകുലാൻ മേശമേൽ അടിച്ചിറക്കുന്ന ഗാംഭീര്യത്തിൽ ഫ്രോയിഡ് പ്രസ്താവിച്ചപ്പോൾ ആർക്കും അതിനെ എതിർത്ത് പറയാൻ ഒന്നും കിട്ടിയില്ല. അതിനാൽ കുറെ അധികം കാലം അത് വാണു. നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാണാവുന്ന പ്രതിഭാസമാണിത്. ഉയർന്ന പദവിയിലിരിക്കുന്ന മേലുദ്യോഗസ്ഥൻ വളരെ ഗൗരവത്തിൽ മീറ്റിംഗിന്റെ ഇടയിൽ ഭൂലോക പൊട്ടത്തിന് എന്തെങ്കിലും പറയും. ചെറുത്ത് പറയാനുള്ള പോയിന്റ് ഇല്ലാത്തത് കൊണ്ടോ എന്തോ എല്ലാവരും മിണ്ടാതിരിക്കും. അതൊക്കെ വിട. ഫ്രോയിഡിന്റെ പിന്നാലെ വന്ന കുറെ സൈക്കോളജിസ്റ്റുമാര് അദ്ദേഹം അവകാശപ്പെട്ടതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ പതിയെ അങ്ങേരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ചവിട്ടുകൊട്ടകളിൽ തട്ടി. പ്രത്യേകിച്ചും ലൈംഗികത്തിന്റെ ഭാഗം. പക്ഷെ സ്വപ്നങ്ങളുടെ വിശകലനവും അതിൻ്റെ പ്രാധാന്യവും ഇപ്പോഴും നിലനിന്നു പോരുന്നുണ്ട്. ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ യാഥാസ്ഥിതിക യഹൂദ കുടുംബത്തിൽ നിന്നും വന്ന തനിക്ക് ഫ്രോയിഡിന്റെ മതാചാരങ്ങളോടുള്ള വിരക്തി താങ്ങാൻ വളരെ വിഷമമായിരുന്നു ഭാര്യ മാർത്ത ഫ്രോയിഡ് പറഞ്ഞതാണ് എന്ന് പറയപ്പെടുന്നു. മാർത്തയുടെ അനുജത്തി മിന്ന കുറേ കാലം അവരുടെ കൂടെ താമസിക്കുന്ന കാലത്ത് ഫ്രോയിഡുമായി വീഴ്ച ഉണ്ടായിരുന്നു എന്ന് മിന്ന തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കാൾ യങ്ങിന്റെ മൊഴിയുണ്ട്. യങ്ങിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന സബ്രീന വൂൾഫ് എന്നിത്യാദികളുമായി ശൃംഗരിച്ചിരുന്ന കാര്യം ഭാര്യ എമ്മ യങ് ഫ്രോയിഡിനോട് പരാതിപ്പെടാറുണ്ടായിരുന്നു എന്നൊരു മറുപുറവും പറഞ്ഞു കേൾക്കുന്നു. ഒരു നൂറ്റാണ്ട് മുന്നേ നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ആർക്കറിയാം. പക്ഷേ സദാചാരത്തെക്കുറിച്ചുള്ള ഒരു GBS വീക്ഷണം കൂടി പറഞ്ഞിട്ട് എൻ്റെ അധിക പ്രസംഗം നിർത്താം. സമൂഹം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മൊറാലിറ്റി, അതായത് സദാചാരം, അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലെ ഇത് പറയുന്ന പോലെ ജീവിക്കുന്നത് എന്തൊരു പോക്കിർത്തരമാണെന്ന് സ്വാഭാവികമായി തോന്നും. ബ്രിട്ടീഷ് എഴുത്തുകാരൻ ജോർജ് ബെർണാർഡ് ഷോ ഇതിനൊരു ന്യായീകരണം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലും ഏറ്റവും താഴ്ന്ന നിലയിലും ജീവിക്കുന്നവർക്ക് സദാചാര നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല. മധ്യ ലെവലിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകം. അതിനങ്ങേരൊരു പേരു ഇട്ടു, മിഡിൽ ക്ലാസ് മൊറാലിറ്റി. എൻ്റെ സഹധർമ്മിണി എല്ലാ രാത്രിയിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അതിനാണ്, ഭഗവാനെ ഞങ്ങൾ എന്നും മിഡിൽ ക്ലാസ്സിൽ തുടരണമേ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.